بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سهودرنا لهم نعمان بن بشير رضي الله عنه رواية إن حديث رسول الله صلى الله عليه وسلم برنو مثل المؤمنين في توادهم وتراحمهم وتعاطفهم مثل الجسد الواحد، إذا اشتكى منه عضو تداعى له سائر الجسد بالسهر والحمى. الله عند رسول صلى الله عليه وسلم برنو مؤمن قال الله إلهم عند دين لهم عند ذنتهم يشوزكنا إيمان الله സത്യവിശ്വാസികൾ മുഅ്മിനുകൾ അവർ പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള കാരുണ്യത്തിൽ അഥവാ റഹ്മത്തിൽ, അതുപോലെ പരസ്പരമുള്ള ചാതുഫ് പരസ്പരമുള്ള അനുകമ്പയിലുമൊക്കെ മസലുൽ ജസദിൽ വാഹിദ് ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദഷ്തക മിൻഹു ഉദ്വുൻ അതിൽ ഒരവയവത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ തദാഅലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അതിനോട് പ്രതികരിക്കും ഉറക്കമിളച്ചുകൊണ്ടും പനി ബാധിച്ചുമൊക്കെ. ഇങ്ങനെയാണ് മുഅ്മിനുകൾ. നമ്മളൊക്കെ അറിഞ്ഞതുപോലെ ഇസ്ലാമിക പ്രബോധകന്മാരിൽ ഒരാളായ അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഇസ്ലാമിനും മുസ്ലിമുകൾക്കും ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള എം എം അക്ബർ സാഹിബ്, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മേവരെയും അദ്ദേഹത്തെയും അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ ലോകത്തും പരലോകത്തും സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ അത് വിജയിക്കുക തന്നെ ചെയ്യും. പ്രയാസത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പം കൊണ്ടുവരിക തന്നെ ചെയ്യും. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്ര, അള്ളാഹു ഉസ്റിന് ശേഷം പ്രയാസത്തിന് ശേഷം എളുപ്പം അവൻ ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. ഫഇന്നമഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഇന്നമഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. മാ നസറുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം? അലാ ഇന്ന നസറല്ലാഹി ഖരീബ്, അറിയണം അള്ളാഹുവിന്റെ സഹായം അതടുത്തു തന്നെയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ വേദനിപ്പിക്കുന്നതോ അവരെ സങ്കടപ്പെടുത്തുന്നതോ അവരെ പ്രയാസത്തിലാക്കുന്നതോ ഭീതിപ്പെടുത്തുന്നതോ ആയ ഒന്നും അള്ളാഹുവിന്റെ കിതാബിലില്ല. മറിച്ച് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നൽകുന്ന, അവർക്ക് വിജയവും സഹായവും വാഗ്ദാനം ചെയ്യുന്ന, അവർക്ക് ധൈര്യം നൽകുന്ന വാക്കുകളാണ് അള്ളാഹുവിന്റെ കിതാബിലുള്ളത്. അവൻ മുൻഗാമികൾക്ക് അവരിലെ മുസ്ലിമീങ്ങൾക്ക് തൗഹീദിന്റെയും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിജയം, ശിർക്കിന്റെയും കുഫറിന്റെയും അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുകയും ചെയ്യുന്നതിന്റെയും ആളുകൾക്ക് അള്ളാഹു കൊടുത്ത പരാജയവും നാശവും നഷ്ടവും, അതാണ് അള്ളാഹുവിന്റെ കിതാബിൽ എവിടെ നിന്ന് വായിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന വാർത്തകളിൽ, പെട്ടെന്നുണ്ടാകുന്ന പ്രഹരങ്ങളിൽ മുസ്ലിമീങ്ങൾ തളർന്നു പോകരുത്, അവർ പേടിച്ചു പോകരുത്, അവർ നിരാശപ്പെടരുത്. മറിച്ച് അവർ അള്ളാഹുവിലേക്ക് നന്നായി അടുക്കുക, അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ തൗബ വർദ്ധിപ്പിക്കുക, തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഛേദിച്ചു മടങ്ങുക. ശിർക്ക് ബിദഅത്ത് അള്ളാഹു വെറുക്കുന്ന ഹറാമുകൾ ഇതെല്ലാം നാം ഒഴിവാക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അവനോട് നന്നായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായവും വിജയവും അടുത്തു തന്നെ ഉണ്ടാകും. ബിഇദ്നില്ലാഹി വ തൗഫീഖ്. അല്ലാഹു മുസ്ലിമീങ്ങളെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഹ്ഫദ് മുസ്ലിമീന ഫീ കുല്ലി മകാൻ. اللهم مزق ملك الكافرين واجعل المسلمين أئمة واجعلهم الوارثين. اللهم منزل الكتاب مجري الصحاب هازم الأحزاب سريع الحساب اهزمهم وزلزلهم يا قوي يا عزيز يا رب العالمين الله ونمي خلاص ورد الله دعاك ترنا القم إن رسول الله صلى الله عليه وسلم പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളിൽ ധാരാളമായി റബ്ബിനോട് ദുആ ചെയ്യുക, അവനിൽ അവലംബിക്കുക, അതുപോലെ അവൻ ഖൈറാണ് വരുത്തുക. അന്തിമ വിജയം എപ്പോഴും ഹഖിന്റെ ആളുകൾക്കായിരിക്കും. അള്ളാഹുവിന്റെ സഹായവും അവന്റെ അവൻ നൽകുന്ന വിജയവും അവർക്ക് വരിക തന്നെ ചെയ്യും എന്നത് പ്രതീക്ഷിക്കുക. നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം, അതിലെന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ പേടിപ്പെടുത്തലുകൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇത് വളരെ നിസാരമാണ്, ഇത് തീർന്നു പോകുന്നതാണ്. ഫിറാവൂനിനോട് അവൻ കയ്യും കാലും അങ്ങ് ഖിലാഫായി മുറിച്ചു കളയുമെന്ന് പറഞ്ഞ ആളുകളോട്, രാവിലെ കാഫിറായിരുന്നു അവർ, അവർ ആ ദിവസത്തിന്റെ അന്ത്യമാകുമ്പോഴേക്കും മുഅ്മിനുകളായി, സഹറ സാഹിറുകളായിരുന്നവർ, അവർ മുഅ്മിനുകളായി. അവർ ഫിറാവൂനോട് പറഞ്ഞ വാക്കെന്താണ്? ഫഖ്ദി മാ അൻതഖാ ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തി ദുനിയ, നീ എന്താണ് വിധിക്കാനുള്ളത് വിധിച്ചോളൂ, നീ വിധിക്കുക ഈ ദുനിയാവിൽ മാത്രമല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായവും വിജയവും ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമെങ്കിലും, ഈ ലോകത്ത് തന്നെ ആദ്യം ഉണ്ടാകുമെങ്കിലും നാം മനസ്സിലാക്കുക, ഇവിടെ താൽക്കാലികമായ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇത് താൽക്കാലികമാണ്, ഇത് തീർന്നു പോകുന്ന അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ലാത്ത നശ്വരമായ ദുനിയാവാണിത്. അപ്പോ ഏത് അള്ളാഹുവിന്റെ ഏത് തീരുമാനത്തിലും അവന്റെ ഹിക്മത്ത് അതിൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉറച്ച ഈമാനും അവനോടുള്ള നല്ല പ്രതീക്ഷയും മനസ്സിൽ ആശ്വാസവും അള്ളാഹു നമുക്കേവർക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും നൽകുമാറാകട്ടെ. ആമീൻ. നമ്മൾ നോക്കുക, അഖീദത്തു ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിഖിയയിൽ നിന്ന് അവസാനം നമ്മൾ വായിച്ചത്, വഖൗലിഹി ഉഹില്ലത്തു ലക്കും ബഹീമത്തുൽ അൻആമി إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. ഈ ആയത്താണ് ഇബ്നു തൈമിയ റഹിമഹുള്ള ഇതാണ് നമ്മൾ അവസാനം വായിച്ച ഈ ആയത്ത് ഇബ്നു തൈമിയ എടുത്തു കൊടുത്തത്. ഇതിൽ അള്ളാഹുവിന്റെ ഇറാദത്ത് എന്ന സിഫത്ത് അവനുണ്ട് എന്നത് സ്ഥാപിക്കാനാണ് ഇത് എടുത്തു കൊടുത്തിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കും, അവൻ ഇറാദത്തുണ്ട്, അവൻ മശീഅത്തുണ്ട്, അവൻ ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. ഇതിൽ അള്ളാഹു നമുക്ക് ബഹീമത്തുൽ അനാം നാൽക്കാലികൾ അവയെ ഹലാലാക്കിയിരിക്കുന്നു. അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞതൊഴികെ, എന്നാൽ ഗൈറ മുഹില്ലു സൈദ് വഅൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടയാടുന്നത് ഒഴികെ, ഇഹ്റാമിലായിരിക്കെ വേട്ടയാടാൻ പാടില്ല. അപ്പോ ആ സമയത്ത് ഒരു സംഭവം നമ്മൾ പറഞ്ഞിരുന്നു, അത് ഐഷ ജമാഅത്ത് തുടങ്ങാനായതുകൊണ്ടെന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം ഇഹ്റാമിലായിരുന്നില്ല, ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാം കിട്ടിയിട്ടില്ല, പക്ഷെ ഇഹ്റാമിലായിരുന്ന ചില സഹാബിമാർ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോ ഒരു ഹിമാർ വഹ്ഷി, ഒരു കാട്ട് കഴുത, കാട്ടിലെ കഴുത, വന്യ കഴുത, അതിന്റെ മാംസം ഹലാലാണ്. എന്നാൽ നാടൻ കഴുത ഹിമാർ അഹ്ലി, അതിൻ്റെത് ഹറാമാണ്. ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാണെന്ന് അള്ളാഹുവിന്റെ വഹീനാൽ നമ്മെ അറിയിച്ചു. അപ്പൊ ഹലാലായ ഈ ഹിമാർ വഹ്ഷി കാട്ടുകഴുത, അതിനെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോ ഈ ബാക്കിയുള്ള സഹാബിമാരാരും ഒന്നും ചെയ്തില്ല. അബൂ ഖതാദ തന്റെ കുദ്ദവുമായി ചെല്ലുകയും അതിനിടയിൽ അത് വീണുപോയി. ഈ സഹാബത്തിനോട് ഒന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു, എടുത്തു കൊടുത്തില്ല, ഞങ്ങൾ ഇഹ്റാമിലാണ്, ഈ വേട്ടയ്ക്ക് ഞങ്ങൾ സഹായിക്കും കൂടി ചെയ്യില്ല എന്ന് പറഞ്ഞു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഇറങ്ങി അതെടുത്തു, ഇതിനെ വേട്ടയാടി കൊന്നു, എന്നിട്ട് അതിന്റെ മാംസം ഇവർക്ക് കൊടുത്തു, പക്ഷെ അവർ ഭക്ഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യം ചോദിച്ചു, ഇഹ്റാമിലായിരുന്ന ആരെങ്കിലും ഇതിനെ വേട്ടയാടാൻ അബൂ ഖതാദയെ സഹായിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ആരും സഹായിച്ചിട്ടില്ല. അതിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞില്ല. എങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, എങ്കിൽ കഴിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സ്വയം വേട്ടയാടുകയോ അതിനെ വേട്ടയാടാൻ സഹായിക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ഒന്നും ഇഹ്റാമിലുള്ള ആളുകൾക്ക് പാടില്ല, ഇഹ്റാമിലുള്ള ആളുകൾക്ക് പാടില്ലാത്തതാണ്. അള്ളാഹു അവൻ ഉദ്ദേശിച്ച കാര്യം വിധിക്കുന്നു എന്നാണ് ഈ ആയത്തിലൂടെ. അപ്പൊ അള്ളാഹുവിന് ഇറാദത്ത് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന്റെ ഉദ്ദേശം എന്നാൽ നമ്മുടെ ഉദ്ദേശം പോലെയല്ല, അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കുക തന്നെ ചെയ്യും. അടുത്ത ആയത്ത്, ഫമൻ യുറിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹ് صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء سورة الأنعام نوتيرة تنجامة آية الله يا آتي البرين ذوكو فمن يرد الله أن يهديه الله آره هداية لك ردي شجوه إرادة أن الله عند صفته فرنو الله ودي شجوه فالله عند إرادة أن صفته آره هداية لك أن الله ودي شجوه يشرح صدره للإسلام الله هو عند هداية إسلام لك وشالة ما كي قدكم عند برنا الإسلام سيغري كان أدري فيدي ولككال ولكول لان عند من سمشالة ما يريكم ألان وشالة للمنس قدنج من سارة دا Islam ini ni, orang orang suci gerikan, manusia baga peradaban. Awan yang manusia nu kudinya itu. Nenek ada diri, anak-anak ini cegi itu mau ku. Islam ini, ni orang orang murka pedikin mereka perih. Yang itu kudis, anak-anak ini, balre buildingnya cinta gadi anu, yang mana kan barang. Yang ada tujuh parah ini, nakal barang, kudinya itu lah. Allah itu diin. Awan ni ada agama orang ke mukal ini, nawaitri picha. Ilo agat tu, baral agat tu, nampuk saubagi tu, negaranya agen Islam diin lah. Ni orang orang ulkolan, angin gerikanum. നടപ്പിലാക്കാനും ആർക്ക് സാധിച്ചോ അവന്റെ കൽവിനെ അള്ളാഹു വിശാലമാക്കിയിരിക്കുന്നു ഇസ്ലാമിലേക്ക് അത് സ്വീകരിക്കാൻ ഭാഗ്യമില്ലാത്തവന്റെ കൽവാണ് ദയ്യഖായ ഇടുങ്ങിയ കൽബ് നോക്കൂ ആയത്തിന്റെ ബാക്കി വമൻ യുരിദ് അയ് യുദില്ലഹു യജ്അൽ ഫദ്റഹു ദയ്യഖൻ ഹറജൻ കഅന്നമാ യസ്സഅദു ഫിസ്സമാ വമൻ യുരിദ് ആരെ അള്ളാഹു ഉദ്ദേശിച്ചോ അവൻ എന്തിട്ടി Bintai ini sendiri ani ayat itu kandu anda tu Allah ini rada cina sifat tu parayaan. Ii ayat itu pernah beberapa bishengal parayaan mandi allah. Wame yuri dia yudillahu. Aare anu Allahu balalat sila kanu deshi cedet. Ia jgal sadrahu Allahu abende hridayte abende nenjagat yakiturkum bayyikan idingiyed. Harajan prayasa purungadu. Kaannama yassadu fi sama. Awan mugalilek kairi pogunadu bole. In ini kalagatatil, cila sastra bicara nengal ni, di sini lalagal parai nado boleh. Awer pernah tu, ane ceri Allah ini kitab, awer pernah tu ceri ahi nalla. Baksa, awer Allah ini kitab ini nado yoji shubar nyal, khair, adu awer ke khairan, adu boleh. Iman lalagal ke adu kurdel, awer kutuma ani nanti, awer da iman ngekor coraccha bodhi mundaagan, karma magum, ur karma matram. Mugal lek bogan ni, nama manusia syasat arsaum, adu boleh ul ngan kudingi boga. Ehna tak kundagu mana tu yadar teman. Allahu parain mugal lek kairi bogan mana pola ayatiru mawande kerde, adu kudingi boga mana. Nok iya ayatir Allahu inde irada cerna sifatan awan faranya tu. Awan irada tuhnde masyia tuhnde. Amal manusia lakana, ibuade rendu kairing Allahu deshi chal endu barnu. Onne hidayah silakan udeshi chal. Danda macam tu. ബലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്കറിയാം ഹിദായത്ത് ഒരാൾ ഹിദായത്തിലാവുക എന്നത് ഖൈറായ കാര്യമാണ് ഒരാൾ ബലാലത്തിലാവുക എന്നത് ഷർറായ കാര്യമാണ് രണ്ടും അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നു ഒരാൾ ഹിദായത്തിലാകുന്നത് അല്ലാഹു ഇഷ്ടമാണ് ഒരാൾ ബലാലത്തിലാകുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല പക്ഷെ അല്ലാഹു അത് ഉദ്ദേശിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം Allah udeshi cium orang nak kena gairing galan lah, ah gairing galan Allah ini istimul lah dari kerana ni lah, awen istimil lah tak gairing galum cium orang nak kena mana awen udeshi kum, ibu orang nak kena paham galu, pelbagai galu, Allah ini rada tiga ini boleh jadi, Allah udeshi tu guna matra, ada korang nak kundu lu, pasal apa orang ti Allah istimano istimal lah, kufur Allah ini istimano adi orang nak kena Allah. Shadu narakkan Allah udeshi cithundo udeshi cithundo. Allah ini irad tu masih atau rendiru betirundo. One ah perwarta nengal Allah ini istopat ada irikom. Rendu ah perwarta nengal Allah ini istopat ada irike gila. Rendu narakkan ane cium. Pache rendin depi nilum Allah ini hikmatundo. Allahu hikm Allahu peribuurna mayaman deyuktiya depi nilundo. Maatram Allah. Adz narakkan itu kondo berapa pelak khayirgal berundur, berapa sila boliya khayirin berundian awan, ini syarrgal berundan arpilah kitalal. Edu boleh, oru kunjine, tande, uppa, adz, aswatri lekuk kondo bohnum. Yalawamen cewalasenna kunjine, അതിന്റെ രോഗം മാറ്റാൻ ഡോക്ടർ അതാ അതിന്റെ ശരീരം കുത്തിക്കീറുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നോക്ക് ആ പ്രവൃത്തി കുത്തിക്കീറ ശരീരം കുത്തിക്കീറാന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ പിതാവിന് ഇഷ്ടമല്ല. എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന മസ്ലഹത്തോ അത് രോഗം മാറുക എന്നതാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ ഉദാഹരണങ്ങൾ. ഒരു പടപ്പിനോടും അവനെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹു ഇവിടെ ഉദ്ദേശിച്ചത് കൊണ്ട് നടക്കുന്ന ഏത് ഷർറാകട്ടെ അതിന്റെ വിപരീതമായ ഖൈർ അതുകൊണ്ടുണ്ടാകും. ഉദാഹരണത്തിന് കാഫിർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് മുസ്ലിമിന് ഈ അള്ളാഹുവിൽ ഈ സ്ഥാനമുണ്ടായിട്ടുള്ളത്. അത് തമ്മിലുള്ള വ്യത്യാസം അത് അങ്ങനെയാണ് തിരിച്ചറിയുക. ഇരുട്ടുണ്ടെങ്കിലാണ് വെളിച്ചത്തിന്റെ വില ആളുകൾക്ക് മനസ്സിലാകുക. അതുപോലെ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അവന്റെ പാപമോചനം, അവന്റെ ആഫു, അവന്റെ വിട്ടുകൊടുക്കൽ, ഇസ്തിഗ്ഫാർ, മനുഷ്യർ ചെയ്യുന്ന ഇസ്തിഗ്ഫാർ, ഇത് നടക്കണമെങ്കിൽ ആദ്യം ഇവിടെ എന്ത് വേണം? ആദ്യം പാപങ്ങൾ ഉണ്ടാവണമല്ലോ എന്നതുപോലെ. അതുപോലെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും, ഹക്കിന്റെ ആളുകളും ബാത്തിലിന്റെ ആളുകളും തമ്മിൽ കാലാകാലങ്ങൾ നടന്നിട്ടുള്ള തെളിവുകൾ വെച്ചുള്ള പോരാട്ടവും സായുധമായ പോരാട്ടവും ഇതൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? രണ്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ പല ഹിക്മത്തുകൾക്ക് വേണ്ടി അള്ളാഹു അത് ഉദ്ദേശിച്ചു. പക്ഷേ അവന്റെ ഉദ്ദേശം കൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന് ഇഷ്ടപ്പെട്ടതായിരിക്കണമെന്നില്ല. പക്ഷേ അതിനെല്ലാം പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അത് നടക്കാൻ അതിനേക്കാൾ വലിയ ഖൈർ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം അള്ളാഹുവിന്റെ റാദത്തിനെയും മശീഅത്തിനെയും നാം മനസ്സിലാക്കാൻ. മാത്രമല്ല അള്ളാഹുവിന്റെ ശറ, അവന്റെ ദീൻ, അതും അള്ളാഹു ഉദ്ദേശിച്ചതാണ്. പക്ഷേ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതുമാണ് ഉദ്ദേശിച്ചതുമാണ്. ഈമാൻ ഇവിടെ ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അതവൻ ഇഷ്ടപ്പെട്ടതുമാണ്. കുഫുർ അള്ളാഹുവിടെ ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് കൗനിയായ അവന്റെ ഇറാദത്താണ്, അഥവാ പ്രാപഞ്ചികമായ അവന്റെ ഇറാദത്ത്. അതിൽ രണ്ടും പെട്ടു. അവന്റെ ദീൻ ഇവിടെ നടപ്പിലാകുന്നതും പെട്ടു, അവന്റെ ദീനെതിരായത് ഇവിടെ നടപ്പിലാകുന്നതും പെട്ടു. മറ്റൊന്ന് ഷറഈയായി അവൻ ഉദ്ദേശിച്ചത്, ഷറഈയായി ദീനിയായി അവൻ ഉദ്ദേശിച്ചത്, അതാണ്. അത് അള്ളാഹുവിന്റെ ദീനാണ്. തൊട്ടുമ്പോൾ ആയത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കുമുമാ യുരീദ്, അള്ളാഹു ഉദ്ദേശിച്ചത് വിധിക്കും. അതേത് ഉദ്ദേശമാണ്? ഷറഈയായി ഉള്ള അവന്റെ ഉദ്ദേശമാണ്. അത് ചെയ്യുന്നവരിവിടെ ഉണ്ടാകും, ചെയ്യാത്തവരും ഇവിടെ ഉണ്ടാകും. എന്നാൽ മുഅ്മിൻ എന്താണ് ചെയ്യുക? അള്ളാഹുവിന്റെ കൗനിയായ വിധികളെ എങ്ങനെയാണ് നേരിടുക? അവന്റെ ശറഈയായ വിധി കൊണ്ടാണ് നേരിടുക. ഇബ്നു ഖയ്യിം നല്ല ഉദാഹരണം പറഞ്ഞു, വളരെ നല്ല ഉദാഹരണം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലുണ്ടല്ലോ, ആ കപ്പൽ അള്ളാഹുവിന്റെ ശറഅാണ്. ഉണ്ടായ വെള്ളപ്പൊക്കം അള്ളാഹുവിന്റെ കൗനാണ്. അള്ളാഹുവിന്റെ കൗനിയായ വിധിയാണ് എന്ത്? ആ വെള്ളപ്പൊക്കം. അപ്പൊ അള്ളാഹുന്റെ വിധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വെള്ളപ്പൊക്കത്തിൽ നിന്നെടുക്കല്ല, പിന്നെന്ത് വേണം? ഈ ശറഇന്റെ കപ്പലിൽ കയറി സഞ്ചരിക്കണം, പരക്ഷപ്പെടും. എന്നതുപോലെ അള്ളാഹുവിന്റെ വിധി ഇവിടെ അള്ളാഹു കുഫർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു ഇവിടെ കാണുന്ന ഹറാമുകൾ, ഇവിടെ നടക്കുന്ന തോന്നിവാസങ്ങളെല്ലാം റബ്ബ് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്തിനും ഇതൊക്കെ ചെയ്യാണ്ടിരിക്കണം? അള്ളാഹു ഉദ്ദേശിച്ചല്ലേ എന്ന് പറഞ്ഞ് നിന്നെടുക്കാൻ പാടില്ല. മറിച്ച് നീ ശരിയത്തിന്റെ കപ്പലിൽ കയറണം. എങ്കിൽ നിനക്ക് ഈ അള്ളാഹുവിന്റെ കൗനിന്റെ ഈ തൂഫാനിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോ നോക്കൂ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഇവിടെ നടപ്പിലാക്കിയ ഓരോ സംഭവങ്ങളിൽ അത് നമുക്ക് ചിന്തിച്ചാൽ എത്രയെത്ര അതിലടങ്ങിയിരിക്കുന്ന, അതിലൊളിഞ്ഞിരിക്കുന്ന ഗുണപാഠങ്ങൾ പോലും എത്രയാണ്. ഇത്ര നല്ല ഉദാഹരണമാണ് ഇബ്നു ഖയ്യിം പറഞ്ഞത്. റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നുസ്ഹത്തുൽ മുഹിബ്ബീൻ ഔ റൗളത്തുൽ മുഹിബ്ബീൻ വ നുസ്ഹത്തുൽ മുസ്തഖീൻ എന്നു പേരുള്ള കിതാബിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഈ കൗനിന്റെ വിധികളെ ഷറഇന്റെ കപ്പലിൽ കയറി നാം മറികടക്കണം. അള്ളാഹുവിന്റെ ഖദറിനെ ഖദർ കൊണ്ട് മറികടക്കലാണ്. രണ്ടും അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അവൻ എന്താണ് ഇഷ്ടം എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങൾ നോക്ക്, ദുനിയാവിലെ ഒരു രാജാവിന്റെ പരിചാരകനോ അയാളുടെ ബോഡി ഗാർഡോ ആയിട്ടുള്ള ഒരാൾ എപ്പോ ഒരു രാജാവിന്റെ ഗുണം എടുക്കാൻ, എന്തായിരിക്കും അയാളുടെ അവസ്ഥ? ഈ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അയാളുടെ പിളാപ്പാടും വെപ്രാളും ഒക്കെ. ചിലപ്പോ ഇയാൾക്ക് തൃപ്തിയാവും എന്ന് വിചാരിച്ചിട്ട് ചെയ്തായിരിക്കും, മൂപ്പർക്ക് പിടിച്ചിട്ടുണ്ടാവില്ല ആർക്ക്. രാജാവിനോ അല്ലെങ്കിൽ മുതലാളിക്കോ മൂപ്പർക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് ചെയ്ത മൂപ്പർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതായിരിക്കും, പക്ഷെ അയാൾ അത് ഇഷ്ടമുള്ളതായിരിക്കും. അപ്പൊ നോക്ക്, ഒരു മനുഷ്യനെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ നടന്നാൽ നമ്മൾ എന്താകും? ആകെ അടങ്ങാറായി പോകും. ഇയാളെ തൃപ്തി നേടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തു, ഒരറ്റം നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിന്റെ മഹബ്ബും അവന്റെ മർദാത്തും നേടാൻ എത്ര എളുപ്പമാണെന്ന് ചിന്തിച്ച് നോക്ക്. എന്താണ് അള്ളാഹുവിന് ഇഷ്ടം? അവന്റെ ഹുബ്ബ് നിനക്ക് കിട്ടാൻ, അവന്റെ റിബ നിനക്ക് കിട്ടാൻ ഇഷ്ടം എന്താണ്? അള്ളാഹു നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, യാതൊരു കെട്ടിക്കൊടുക്കില്ല. അവന്റെ ബുഗ്ൽ, അവന്റെ കോപവും അവന്റെ വെറുപ്പും ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യം എന്താണെന്ന് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്താളിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ മഹബ്ബത്തും അവന്റെ റിബ അതും നമ്മൾ പ്രതീക്ഷിച്ച് അമൽ ചെയ്യുക. അവന്റെ കോപവും അവന്റെ വെറുപ്പവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അകന്ന് നിൽക്കുക. ജനങ്ങളുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അള്ളാഹുവും നീയുമായുള്ളത് നീ നന്നാക്കിയാൽ ജനങ്ങളും നീയും തമ്മിലുള്ളത് അള്ളാഹു നന്നാക്കും. സലഫുകൾ, മുൻഗാമികൾ, അവർ പരസ്പരം ഉപദേശിക്കാറുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റബ്ബു നീയുമായിട്ടുള്ള ബന്ധം നീ ശരിയാക്കുക. ആളുകളുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. ജനങ്ങളും നീയും തമ്മിലുള്ളത് അള്ളാഹു നന്നാക്കും. അള്ളാഹു അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇനി നോക്കൂ, ഇനിയുള്ള ആയത്തുകൾ ഇബ്നു തൈമിയ റഹിമഹുള്ള ഉദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ മഹബ്ബത്ത് എന്ന സിഫത്ത് തെളിയിക്കാനാണ്. നോക്കൂ, വഖൗലുഹു വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ വഖസിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസിതീൻ ഫമ ഇസ്തഖാമു ലകും ഫസ്തഖീമു ലഹും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ ان الله يحب التوابين ويحب المتطهرين فسوف ياتي الله بقوم يحبهم ويحبونه ان الله يحب الذين يقاتلون في سبيله صفا كانهم بنيان مرصوص قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم ഇത്രയും ആയത്തുകൾ ഖുർആനിലെ ഒരുപാട് ഒരുപാട് ആയത്തുകളുടെ ഭാഗങ്ങൾ. ഇതിലൊക്കെ എന്തേ നമുക്ക് കാണാം? അള്ളാഹുവിന്റെ മഹബ്ബ. അള്ളാഹു മഹബ്ബത്തുള്ളവനാണ്. മഹബ്ബത്ത് എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്. ചില യോഗ പഠിപ്പിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ കുട്ടികളെ സ്കൂളിലൊക്കെ, നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ വന്നിരുന്നു, അവരാളുകളോട് കുട്ടികളൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, ആരെങ്കിലും പറഞ്ഞു തരൂ ദൈവം എന്താണ്. അപ്പോൾ കുട്ടികളിങ്ങനെ ഒന്നറിയാത്ത കുട്ടികൾ എന്ത് മറുപടി വരണം എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഇയാൾ പറയും, ദൈവം സ്നേഹമാണ്. അള്ളാഹുവിന്റെ ഒരു സിഫത്താണെന്ത്? മഹബ്ബ. അല്ലാതെ മഹബ്ബത്ത് അള്ളാഹു ആണെന്ന് പറയാൻ പാടുണ്ടോ? പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് മഹബ്ബ. അവൻ സ്നേഹിക്കുന്നവനാണ്. അവൻ ആരെയാണ് സ്നേഹിക്കുക? അള്ളാഹിന്റെ പേരിൽ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിടക്കുന്ന ആളുകളല്ല. അവരെ അള്ളാഹു വെറുക്കുന്നു, അവരോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു. മറിച്ച് അള്ളാഹു സ്നേഹിക്കുന്നത് ആരൊക്കെയാണ്? അള്ളാഹു പറയുന്നു, അഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു. ഇഹ്സാൻ, അള്ളാഹുമായിട്ടുള്ള ഇഹ്സാൻ എന്താണ്? അള്ളാഹുവിനെ നീ കാണുന്നതുപോലെ അള്ളാഹുവിനെ നീ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ആ വാക്കിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുനെ ഞാൻ നേരിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അവനെ എങ്ങനെ ഇബാദത്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൻ എങ്ങനെ റബ്ബിനെ ഇബാദത്ത് ചെയ്യും? അവന് സാധിക്കുകയില്ല പൂർണ്ണമായ ഇബാദത്ത് അള്ളാഹുവിന് ചെയ്യാൻ. അങ്ങനെ ആയിരിക്കും അവൻ റബ്ബിനെ എങ്ങാനും അവൻ കണ്ടിരുന്നുവെങ്കിൽ. എന്നതുപോലെ നീ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, നീ അവനെ നോക്കിക്കാണുന്നു എന്നതുപോലെ. ആ മർത്തബ, അതിലേക്ക് എത്താൻ നിനക്ക് സാധിക്കുന്നില്ലേ? നീ മറക്കണ്ട, അള്ളാഹു ഏത് സമയത്തും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ രൂപത്തിൽ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഇതാണ് റബ്ബുമായുള്ള ഇഹ്സാൻ. അതുപോലെ പടപ്പുകൾക്ക് ഇഹ്സാൻ ചെയ്യുക, അവർക്ക് നന്മ ചെയ്യുക, ഇഹ്സാൻ ചെയ്യുക എന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫി കുല്ലി ശൈ ഫഇദാ ദബഹ്തും ഫഅഹ്സിനു അദ്ദിബ്ഹ. അള്ളാഹു എല്ലാ കാര്യത്തിനും ഇഹ്സാൻ വിധിച്ചിരിക്കുന്നു. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ഇഹ്സാനോട് അറുക്കുക. ജന്തുക്കളെ അറുക്കുന്നത് പോലും ഇഹ്സാനോടെ ആയിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നല്ല മൂർച്ചയോടെ ആയിരിക്കുക, അതിന്റെ രക്തം വളരെ പെട്ടെന്ന് വാർന്നു പോകുന്ന രൂപത്തിൽ നന്നായി മുറിക്കുക ഞരമ്പുകളും. അതൊക്കെ ആ മുറിയുണ്ട ഞരമ്പുകളൊക്കെ ഒറ്റ മുറിയിൽ മുറിഞ്ഞു പോകുന്ന രൂപത്തിൽ വേഗം അറുക്കുക, മൂർച്ചയുള്ളത് കൊണ്ട് അറുക്കുക, അതിന്റെ മുന്നിൽ ആദ്യം കത്തി കാണിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അറുക്കാതിരിക്കുക, ഇതൊക്കെ ജന്തുക്കളോട് ചെയ്യുന്ന എഹ്സാനാണ്, നന്മയാണ്. അതൊക്കെ അറവിൽ കാണിക്കുന്ന നന്മയാണ്. ഇതിൽ എല്ലാം പാലിച്ചില്ലെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്ന് പാലിച്ചില്ലെങ്കിൽ അതാകെ നജസായി പോകും എന്നല്ല. പക്ഷേ ഇത് നമ്മൾ പാലിക്കേണ്ടതാണ്. എഹ്സാനാണ്, നന്മയാണിത്. എന്നതുപോലെ എല്ലാ കാര്യത്തിനും എഹ്സാൻ കാണിക്കുന്നവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഷ്ടപ്പെടുന്നു. വഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഖാസിത്, ഖസത എന്ന് പറഞ്ഞാൽ അനീതി കാണിച്ചു എന്നാണ്. എന്നാൽ അഖ്സത എന്ന് പറഞ്ഞാലോ നീതി കാണിച്ചു എന്നാണ്. ഖാസിത് എന്നാൽ അനീതി കാണിക്കുന്നവൻ, മുഖ്സിത് എന്ന് പറഞ്ഞാലോ നീതി കാണിക്കുന്നവൻ. അതാണ് ആ വാക്കിന്റെ പ്രത്യേകത. ജിന്നുകൾ പറഞ്ഞില്ലേ, ഞങ്ങളിൽ ആരുണ്ട്? മുഅ്മിനുകളുമുണ്ട്, ഖാസിത്തുകളുമുണ്ട്. അവിടെ ഖാസിത്താരാ? അനീതി കാണിക്കുന്നവർ. അപ്പൊ ഖസത എന്ന് പറഞ്ഞാൽ അനീതി കാണിച്ചു, എന്നാൽ അഖസത എന്ന് പറഞ്ഞാലോ നീതി കാണിച്ചു എന്നാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഫമസ്തഖാമൂലക്കും ഫസ്തഖീമൂലഹും, മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഫമസ്തഖാമൂലക്കും, അവർ നിങ്ങളോട് നേർക്കു നേരെ നിന്നാൽ ഫസ്തഖീമൂലഹും, നിങ്ങൾ അവരോട് നേർക്കു നേരെ നിൽക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുമായി മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ കൂട്ടുകക്ഷികൾ കരാറിലായിരുന്നു, പരസ്പര യുദ്ധം ചെയ്യുകയില്ല എന്ന കരാറിൽ. അപ്പോ അതവർ പാലിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവരോട് പാലിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുഅ്മിനുകളോടും അല്ലാഹു പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അങ്ങനെ നീ കരാറും നീതിയും ഒക്കെ പാലിക്കൽ മുഅ്മിനുകളുടെ സ്വഭാവമാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ സ്വഭാവമാണ്. അള്ളാഹു തഖ്‌വയുള്ളവരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു ധാരാളമായി തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വ യുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ശുദ്ധി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. തൗബ എന്നത് ഉള്ള് വൃത്തിയാക്കനാണ്, ഉള്ള് വൃത്തിയാക്കനാണ് തൗബ. തതഹുർ എന്നതോ പുറമേക്കുള്ള ശരീരം വൃത്തിയാക്കനാണ്, നജസ് വൃത്തിയാക്കുക, വുദു ചെയ്യുക, കുളിക്കുക, ഇതൊക്കെ തതഹുറിന്റെ ഭാഗമാണ്. ഈ വാസിത്തയുടെ ഷറഹിൽ മഹാനായ ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള, അദ്ദേഹം വളരെ മഹത്തായ ഒരു കാര്യം പറഞ്ഞു. നീ വുദു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും നിന്റെ നജസ് വൃത്തിയാക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് അജ്ർ പ്രതീക്ഷിക്കുക, അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുക. അശ്രദ്ധയിലായി പോകാതിരിക്കുക, കാരണം അശ്രദ്ധർക്ക് ഒരുപാട് പ്രതിഫലം നഷ്ടപ്പെടും. നീയത്ത് നിന്റെ കൽബിൽ കൊണ്ടുവന്നാൽ ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണല്ലോ എന്ന് നീ മനസ്സിൽ കൊണ്ടുവന്ന് ചെയ്താൽ, നിന്റെ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ചെയ്യുന്ന അമലാണെങ്കിൽ കൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ ഹത്തല്ലുക്കുമത്തല്ലത്തി, നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് പോലും അള്ളാഹു പ്രതിഫലം നൽകും. ഇബ്ൻ ഹജർ അസ്ഖലാനി റഹിമഹുള്ള ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ ബാരിയിൽ കിതാബുൽ ഈമാനിൽ പറഞ്ഞു, ഇത് അത്ഭുതമാണ്. കാരണം സ്വന്തം ഭാര്യക്ക് കൊടുക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ്, അത് സ്വാഭാവിക പ്രകൃതിയാണ്. മുസ്ലിങ്ങളല്ലാത്തവര് പോലും അതവന്റെ ഭാര്യമാർക്ക് നന്നായി കൊടുക്കുന്ന ഇത്ര ആളുകളുണ്ടല്ലോ, അത് സാധാരണ മനുഷ്യന്റെ പ്രകൃതിയാണ്. അതിനുപോലും റബ്ബ് പ്രതിഫലം തരുന്നു നിന്റെ നീയത്ത് നന്നായാൽ. എന്നിട്ട് ഇബ്നു ഹജർ പറഞ്ഞു, ഇത് അത്ഭുതമാണ്, ഇതിനേക്കാൾ അത്ഭുതമുള്ള ഹദീസ് വേറെ വന്നിട്ടുണ്ട്. എന്താണത്? വഫി ബുദ്ഇ അഹദികും സദഖ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും സദഖയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബി അയ്യി അഹദുനാ ശഹവത, ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം തീർക്കുക എന്നതിന് പ്രതിഫലമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, അതെ, ഞങ്ങളത് ഹറാമിലാണ് തീർത്തിരുന്നതെങ്കിൽ കുറ്റം ഉണ്ടാവുകയില്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു വാസിഅയ ഫദൽ അവൻ നൽകുമെന്നാണ് നമ്മുടെ നീയത്ത്. റബ്ബിനെ മുറാഖബ, അവനെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, അവന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്, അവന്റെ കോപത്തിൽ നിന്നാണ് എനിക്ക് രക്ഷപ്പെടേണ്ടത് എന്ന ചിന്ത എപ്പോഴും കൽബിൽ ഉണ്ടായിരിക്കുക. നീയത്ത് ഏത് സമയത്തും മനസ്സിലുണ്ടായിരിക്കുക. എങ്കിൽ ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിന് പോലും പ്രതിഫലമുണ്ടെന്നാണ്. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ തുറൂഖ്, ഒഴിവാക്കുന്ന കാര്യങ്ങൾ, ഇന്നേരം നമ്മൾ കള്ളുടിക്കുന്നില്ല, നമ്മൾ വ്യഭിചരിക്കുന്നില്ല, കൊലപാതകം നടത്തുന്നില്ല, ഇതൊക്കെ പ്രതിഫലാർഹമായ കാര്യമാണോ? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അതിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ട് ഒരു തഹ്ഖീഖ് അതിന് പറഞ്ഞു. സാധാരണ ഒഴിവാക്കപ്പെടുന്ന തിന്മകൾ അതിന് പ്രതിഫലമുണ്ടെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരാൾ അയാളുടെ മനസ്സിലേക്ക് തിന്മ ചെയ്യാനുള്ള ഒരു തോന്നൽ അതിങ്ങനെ പാളിപ്പോയി, അതൊന്ന് കടന്നുപോയി, എന്നിട്ട് റബ്ബിനെ ഓർത്ത് അയാൾ എന്ത് ചെയ്യുന്നു, യഖുഫ്വാൻ, ആ തിന്മ ചെയ്യാതിരുന്നാൽ അള്ളാഹുടെ പ്രതിഫലം ഉണ്ടാവും. സാധാരണ നാട്ടില് ദുനിയാവിൽ നടക്കുന്ന എന്തൊക്കെ തിന്മകളുണ്ട് അതൊക്കെ ഒരാൾ ഉപേക്ഷിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ട് അത് ചെയ്യാതെ പോകുന്ന ആൾക്ക് അതിനെല്ലാം രേഖപ്പെടുത്തുമെന്നല്ല. വല്ലാഹു ആലം, അള്ളാഹുവിന്റെ അജുർ, അവന്റെ പ്രതിഫലം വളരെ വിശാലമായതാണ്. പക്ഷേ ഇതിന് അള്ളാഹു പ്രത്യേകം പ്രതിഫലം രേഖപ്പെടുത്തും. എന്താണ്, ഒരു മനുഷ്യന്റെ കൽബിൽ തെറ്റെയ്യാനുള്ള ഒരു പ്രേരണ വന്നുപോയി, റബ്ബിനു വേണ്ടി അവനത് ഉപേക്ഷിക്കുന്നു. ഒരു നമുക്ക് നോക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീ ഇങ്ങനെ കടന്നുപോയി, ഒരു അന്യായ പെണ്ണ്, നമ്മൾ എന്തെങ്കിലും നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ എന്തെങ്കിലും ഈ കാലത്ത് അങ്ങനെ കൺമുന്നിൽ വന്നു പോവുക എന്നത് വളരെ വ്യാപകമായി കാണുന്നതാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ അതിൽ നിന്ന് കണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കുകയാണ്, റബ്ബിന് വേണ്ടി അതങ്ങ് നമ്മളൊന്ന് ആ സമയത്ത് അതങ്ങ് മാറ്റിക്കളയുകയാണ്, അതങ്ങ് ഓഫാക്കി വെക്കുന്നു, അത് മാറ്റുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഖൈറായ ഫലങ്ങൾ ഇതിന് ഈ ലോകത്തും പരലോകത്തും നൽകുമെന്നാണ്. മഹത്തായ ഫലങ്ങൾ അതിന് ഈ ലോകത്തും പരലോകത്തുമുണ്ട്. അള്ളാഹു നിനക്ക് ബസീറത്ത് നൽകും, ഉൾക്കാഴ്ചയും ഹക്ക് വേഗം മനസ്സിലാക്കാനുള്ള കഴിവും നൽകും. കാരണം നിന്റെ ബസറിനെ, നിന്റെ കണ്ണിനെ നീ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിച്ചു. അപ്പൊ അള്ളാഹു നിനക്ക് എന്താണ് തന്നത്, റബ്ബിനു വേണ്ടി നീ നിനക്ക് നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയ ഒന്ന് നോക്കാതിരുന്നു. അപ്പൊ റബ്ബ് എന്താണ് നിനക്ക് തന്നത്, നിനക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതിലപ്പുറം അള്ളാഹു നിനക്ക് കാണിച്ചു തരും. അതെന്താ, ബസീറ, ഉൾക്കാഴ്ച, കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാനും ഷറിന്റെ ആളുകളെ വേഗം തിരിച്ചറിയാനും ഖൈറിന്റെ ആളുകളെ വേഗം മനസ്സിലാക്കാനും അള്ളാഹു നിനക്ക് തൗഫീഖ് തന്നേക്കും. അത് വലിയ തൗഫീഖാണ്, അത് വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഷറിൽ പെട്ടുപോകും, തിന്മയുടെ ആളുകൾ, തോന്നിവാസത്തിന്റെ ആളുകൾ, പിഴച്ച മാർഗങ്ങളുടെ, ദലാലത്തിന്റെ ആളുകൾ, ഇവരൊക്കെ നമ്മളെ അവരുടെ എന്താണ് മൂല്യ പഞ്ചാര വർത്തമാനമൊക്കെ കൊണ്ട് നമ്മളെ പിടിച്ചുകൊണ്ടുപോയി കളയും. അള്ളാഹു നിന്നെ കാത്തില്ലെങ്കിൽ, അപ്പൊ ദുനൂബുകൾ, പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നതിന് വമ്പിച്ച അസറുകൾ, വമ്പിച്ച അതിന്റെ ഫലങ്ങൾ ഈ ലോകത്തും പരലോകത്തും ഉണ്ട്. തൗബ എന്നത് ഉള്ളു വൃത്തിയാക്കലാണ്, തതഹുർ എന്നത് പുറമേക്കുള്ളത് വൃത്തിയാക്കൽ. രണ്ടു കൂട്ടരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ അള്ളാഹു സൂറത്തു മാഇദയിലെ 54-ാമത്തെ ആയത്താണ്. ഇത് ഒരു ആയത്തിന്റെ ബാക്കി ഭാഗമാണ്. ആയത്തിന്റെ ആദ്യ ഭാഗം എന്താണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോവുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുന്റെ ദീനിന്ന് തിരിഞ്ഞുപോയാൽ അള്ളാഹുവിന്റെ ദീൻ നശിക്കുകയില്ല, ഖിയാമത്ത് നാളെ അവരിവിടെ ഉണ്ടാകും. അതിന് അള്ളാഹു വേറെ ആളുകളെ കൊണ്ടുവരും. അവരുടെ പ്രത്യേകതയാണ് യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവരെ അള്ളാഹു സ്നേഹിക്കുന്നു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു. ഈ ആയത്തിനും അള്ളാഹുവിന്റെ മഹബത്തുണ്ട്. അപ്പൊ എന്തു വേണം, നമ്മൾ മുർത്തദ്ദായി പോകാതിരിക്കുക. എന്തെന്ത് ശുഭഹത്തുകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ റബ്ബിനോട് നാം ദുആ ചെയ്യുക. അതുപോലെ അടുത്തത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖിതാൽ ചെയ്യുന്ന ആളുകളെ, ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള യഥാർത്ഥ പോരാട്ടവും യുദ്ധവും, അതിനാണ് ഖിതാൽ എന്ന് പറയുക. അത് മുസ്ലിമായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള യഥാർത്ഥ യുദ്ധം, അതാണ് ഇവിടെ ഉദ്ദേശം. ഏതെങ്കിലും പഴച്ച കക്ഷികൾ ചെയ്യുന്ന എന്തെങ്കിലും ഫൗദ, ഏതെങ്കിലും ഭീകര പ്രവർത്തനമോ സ്ഫോടനങ്ങളോ ഒന്നും അല്ല. യഥാർത്ഥ ഖിതാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫഫൻ, അണിയണിയായി, കഅന്നഹും ബുനിയാനും മർസൂസ്, അവർ കെട്ടുറപ്പുള്ള ചേർത്ത് വെച്ച ഒരൊറ്റ ചുമരുപോലെ, ഒരു കെട്ടിടം പോലെയാണവർ. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഫായി പോരാടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെയും അള്ളാഹുവിന്റെ മഹബ്ബത്ത് എന്ന സിഫത്ത് പറഞ്ഞു. അടുത്ത ആയത്ത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, ഖുൽ, പറയൂ നബിയേ, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റുക, യുഹിബ്ബുകും അല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിച്ചാൽ എന്താണ്, അള്ളാഹു ശിക്ഷിക്കുകയില്ല. വയഫിർ ലഖും ദുനൂബക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. ഈ ആയത്തുകളിൽ മുഴുവൻ ഉള്ളതെന്താ? അള്ളാഹിന്റെ ഏത് സിഫത്താണുള്ളത്? അള്ളാഹുവിന്റെ മഹബ്ബത്ത് എന്ന സിഫത്താണുള്ളത്. അപ്പൊ അള്ളാഹുവിന് മഹബ്ബത്ത് എന്ന വിശേഷണമുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സ്നേഹിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ അതോടൊപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അള്ളാഹിന്റെ ഏത് സിഫത്ത് പഠിക്കുമ്പോഴും അതിന്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ ഹുബ്ബ് നേടിയെടുക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ വസതിയൊക്കെ വളരെ നല്ല ഒരു ഷറഹുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അതിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹുബ്ബ് നേടാൻ പ്രധാനമായും മൂന്ന് മാർഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞ ആയത്തിലൊക്കെ ഉണ്ടല്ലോ, അള്ളാഹു മുഹ്സിനുകൾ ഇഷ്ടപ്പെടുന്നു, മുത്തഖീങ്ങൾ ഇഷ്ടപ്പെടുന്നു, ശുദ്ധി പാലിക്കുന്നവർ ഇഷ്ടപ്പെടുന്നു. ഇതിൽ പറഞ്ഞ ഓരോ സിഫത്തുകളും നാം യഥാവിധി നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അള്ളാഹു നമ്മളെ സ്നേഹിക്കും, സംശയമില്ല. ഇബ്നു ഉസൈമീൻ പറഞ്ഞു റഹിമഹുള്ള, ഒന്നാമതായി അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നീ ഓർക്കുക. അള്ളാഹു നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, നിനക്കെല്ലാം എല്ലാം നിനക്കുള്ളതെല്ലാം തന്നതാരാ? നിന്റെ റബ്ബൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എടോ നിനക്കൊരു ഒരു പേന ഒരാൾ തന്ന എനിക്ക് അയാളോട് ഹുബ് ഉണ്ടാവൂലേ, ഒരു കലം ഒരാൾ, നല്ലൊരു കലം ഒരാൾ നിനക്ക് തന്നാൽ നിനക്ക് അയാളോട് ഹുബ് ഉണ്ടാവും. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, എനിക്ക് എല്ലാ ഞാമത്തുകളും തന്നതാരാ? അള്ളാഹുവാണ്. നീ നിന്റെ ഉമ്മയുടെ വയറ്റിലായിരിക്കെ അന്ന് മുതൽ ഇന്ന് വരെ നിനക്കെല്ലാം നൽകി, എല്ലാ ഞാമത്തുകളും നൽകിയവൻ റബ്ബാണ്. എങ്ങോട്ട് നോക്കിയാൽ അള്ളാഹിന്റെ ഞാമത്തുകൾ മാത്രമേ കാണുള്ളൂ. അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഓർക്കുക എന്നത് അവന്റെ മഹബ്ബത്ത് ഉണ്ടാകാൻ കാരണമാകും. രണ്ട്, അള്ളാഹു സ്നേഹിക്കുന്നവരെയും അള്ളാഹു സ്നേഹിക്കുന്നതിനെയും സ്നേഹിക്കുക എന്നത്. അള്ളാഹിനോട് ഹുബ്ബുണ്ടെങ്കിൽ അവൻ ആരെ സ്നേഹിക്കും? അള്ളാഹു സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കും, അള്ളാഹു സ്നേഹിക്കുന്നതിനെയും. അള്ളാഹു സ്നേഹിക്കുന്നത് എന്തൊക്കെ? നല്ല കാര്യങ്ങൾ, അവന് ചെയ്യുന്ന ഇബാദത്തുകൾ, സത്യസന്ധത, നല്ല സ്വഭാവം, നല്ല എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം റബ്ബ് ഇഷ്ടപ്പെടുന്നു. അതിനെയും അവൻ സ്നേഹിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിന്റെ നബിമാരെ, സിദ്ദീഖുകളെ, ശുഹദാക്കളെ, സാലിഹുകളെ ഒക്കെ അവൻ സ്നേഹിക്കും. ഇവരെ സ്നേഹിക്കാൻ നീ ശ്രമിക്കുക, സഹാബത്തിനെ സ്നേഹിക്കുക, നല്ലവരെ സ്നേഹിക്കുക. അത് അള്ളാഹുവിനോടുള്ള സ്നേഹം നിനക്കുണ്ടാക്കും. എന്നിട്ട് ഇബ്നു ഉസൈമീൻ പറഞ്ഞു, ഇത് അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാകാനുള്ള ഒരു കാരണവുമാണ്. അതുപോലെ അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരാൾക്കുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫലവും കൂടിയാണിത്. എന്നാൽ ഒരേ സമയം ഇത് കാരണവും കൂടിയാണ്, ഫലവും കൂടിയാണ്. അള്ളാഹിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹ് സ്നേഹിക്കുന്നതിനെ നീ സ്നേഹിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹം നിനക്കുണ്ടാകാൻ നീ എന്തിനു ശ്രമിക്കുക? റബ്ബ് പഠിപ്പിച്ച കാര്യങ്ങളെ ശ്രമിക്കുക. അള്ളാഹു ഹറാമിനെ, വൃത്തികേടുകളെ, വ്യഭിചാരത്തെ, അതിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളെ, കളവിനെ, വഞ്ചനയെ, കൃത്രിമത്വങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നീ അതിനിഷ്ടപ്പെടാതിരിക്കുക. അള്ളാഹു സത്യസന്ധതയെ, അള്ളാഹു സംശുദ്ധമായ ജീവിതത്തെ എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നീ അതിനിഷ്ടപ്പെടുക, ഇൻഷാ അല്ലാ അള്ളാഹുവിനോട് നിനക്ക് ഹുബ് ഉണ്ടാവും. മൂന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു, ദിക്റുള്ളാഹ്, അള്ളാഹുവിനെ നീ ദിക്ർ ചെയ്യുക. ഒരു നേരത്തും റബ്ബിനെ നീ, റബ്ബിന്റെ ദിക്ർ, അത് പോയിപ്പോകുന്ന സമയത്തെല്ലാം നീ അതിനെ തിരിച്ചു പിടിക്കുക. വിട്ടുപോകുന്ന നേരത്തെല്ലാം ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നടത്തിക്കൊണ്ട് നീ അതിനെ തിരിച്ചു പിടിക്കുക. അള്ളാഹുവിനെ നീ വാഴ്ത്തുക, പുകഴ്ത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ലാ യജാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് പച്ച പിടിച്ചതായിരിക്കുക, ഉണങ്ങിപ്പോകാതിരിക്കുക. എന്തൊക്കെ വൃത്തികേടുകൾ നമ്മൾ പറയുന്നു, വേണ്ടാത്ത വർത്തമാനങ്ങൾ, വേണ്ടാത്ത ആൾ പാട്ടുപാടുക, ഇങ്ങനെ 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 ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾ നീ നേടിയെടുക്കാൻ നീ പറയുമ്പോൾ നീ ചിന്തിക്കുക. ഈ സമയത്ത് നീ ദിക്റിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ ഖൈർ നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞേനെ, എത്രയോ ഖൈർ. അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ച ഒരുപാട് ഖൈറുകൾ നിന്റെ നാവ് കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നേരമാണിത്. അത് വെറുതെ അനാവശ്യത്തിൽ ഉപയോഗിക്കാതിരിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക. ഈ മൂന്ന് കാരണങ്ങൾ അള്ളാഹുവിനോടുള്ള ഹുബ്ബുണ്ടാകാൻ, അവന്റെ ഹുബ്ബ് കിട്ടാൻ മഹത്തായ കാരണങ്ങളായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ കിതാബിന്റെ ഷറഹിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, ഇനിയുള്ള ആയത്തുകൾ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ഉദ്ധരിച്ചത് അള്ളാഹുവിന്റെ വേറെ ചില സിഫത്തുകൾ പറയാനാണ്. ഹുബ്ബിന് ശേഷം അദ്ദേഹം അള്ളാഹുവിന് റിദ എന്ന സിഫ, അവന്റെ റിദ്വാൻ, അവന്റെ തൃപ്തി എന്ന സിഫത്ത് ആണ് ഇദ്ദേഹം ആയത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. അഥവാ അള്ളാഹു മഹബ്ബത്തുള്ളവനാണ്, അതുപോലെ അള്ളാഹു റിദ തൃപ്തി ഉള്ളവനുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്താ? ഇതൊക്കെ നിഷേധിക്കുന്ന കക്ഷികളുണ്ട്. അള്ളാഹു അള്ളാഹുവിനൊരാളോട് മഹബ്ബത്ത് ഉണ്ടാവൂല. മഹബ്ബത്ത് സ്നേഹിക്കുക എന്നത് ആരെ ആരെ പോലെയാണ്? മനുഷ്യരെ പോലെ ആയിപ്പോണ എന്ന് പറഞ്ഞ അള്ളാഹുന്റെ സിഫത്തിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർ പറയും പ്രതിഫലം നൽകുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സ്നേഹിക്കുന്ന അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പറയണം. അല്ലാതെ അള്ളാഹ് എന്തു ചെയ്യുന്നു പറയരുത്, സ്നേഹിക്കുന്നു എന്ന് പറയരുത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ? അള്ളാഹിന്റെ പടപ്പല്ലേ? പടപ്പിനോട് സാദൃശ്യപ്പെടുത്തലല്ലേ? അതായി പോവുകയില്ലേ എന്ന് പറയുന്നു. അത് അഹ്ലു സുന്നത്തിൽ നിന്ന് തെറിച്ചുപോയ ആളുകളുടെ വിശ്വാസമാണ്. പ്രതിഫലം കൊടുക്കൽ വേറെ, സ്നേഹിക്കൽ വേറെ. അഹ്ലു സുന്ന അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ ഹുബ്ബ് വേറെ, അവന്റെ അജ്ർ വേറെ, അവന്റെ പ്രതിഫലം വേറെ. ശരിയാണ്, അവൻ സ്നേഹിക്കുന്നവർക്കാണ് അവൻ പ്രതിഫലം കൊടുക്കുക. പക്ഷെ അവന് ഹുബ്ബുണ്ട്, അവൻ മഹബ്ബത്തുള്ളവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്. അവന്റെ ഖലീൽ ആണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവന്റെ ഖലീലാണ് മുഹമ്മദ് സല്ലല്ലാഹു. എന്താ ഖലീൽ? ഗായത്തുൽ മഹബ്ബ, ഖുല്ലത്തിനാൽ മഹബ്ബത്തിന്റെ അങ്ങേയറ്റം. അപ്പൊ അള്ളാഹു സ്നേഹിക്കുന്നവനാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ വുദ്ദുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അള്ളാഹുവിന്റെ റിദാ, അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ തൃപ്തിപ്പെടും. ഖൈറിന്റെ ആളുകൾ അവൻ തൃപ്തിപ്പെടും. സഹാബത്തിന് അവൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ റിദാ എന്ന സിഫത്ത് അവനുണ്ട്. വഖൗലിഹി തആല റളിയല്ലാഹു അൻഹും വറദ്വാൻ, അതിനുള്ള തെളിവാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്ത്. റളിയല്ലാഹു അൻഹും വറദ്വാൻ السابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه എന്ന ആയത്തിന്റെ സൂറത്ത് തൗബയിൽ അതുപോലെ സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് رضي الله عنهم ورضوا عنه. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു. ورضوا عنه, അവരും അല്ലാഹുവിനെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അല്ലാഹുവിന്റെ റിദാ എന്ന സിഫത്തുണ്ട്. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് റബ്ബ് പറഞ്ഞതിലൂടെ ഇനി നമുക്ക് മനസ്സിലാക്കാം. ഇനി നോക്ക്, ഇനിയുള്ള ആയത്തുകൾ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്ത് ആണുള്ളത്. വഖൗലിഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബനാ വസിഅത കുല്ല ശൈഇ റഹ്മത വ ഇൽമ വകാന ബിൽ മുഅ്മിനീന റഹീമ കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ. ഈ പറയുന്ന ആയത്തുകളിലൊക്കെ എന്താണ് റബ്ബ് പറഞ്ഞത്? ഒന്ന് നോക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്ത്. ഇത് ആയത്തായി തന്നെ സൂറത്തു അന്നംലിൽ ഉണ്ട്. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലും പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം ഇത് ആ ആയത്ത് തന്നെയാണ്. എന്നാൽ ബാക്കി ചില പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ സൂറത്തുകൾക്കും മുന്നിൽ ബിസ്മിയുള്ളതുപോലെ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിലും എന്നും അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അപ്പോ സൂറത്തുൽ നംലിൽ ആയത്താണ്. അതുപോലെ അള്ളാഹുവിന്റെ കലാമാണെന്നതിൽ സംശയമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനു റഹീമുമായ അള്ളാഹുവിന്റെ പേരിൽ. റഹ്മാൻ എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞു റഹ്മാൻ എന്നാൽ അവൻ എന്താണ് എല്ലാവർക്കും റഹ്മത്ത് ചൊരിയുന്നവൻ, അഥവാ ഈ ലോകത്ത് ഉള്ള റഹ്മത്താണ് ഉദ്ദേശം. റഹീം എന്നാൽ മുഅ്മിനുകൾക്ക് മാത്രമായി റഹ്മത്ത് കൊടുക്കുന്നവൻ, അഥവാ പരലോകത്തുള്ള റഹ്മത്താണ് ഉദ്ദേശം എന്ന് അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അലം, അതിൽ കൂടുതൽ സഹീഹായ അർത്ഥം റഹ്മാൻ എന്നാൽ ഏതുപോലെയാണ്? ഒരാൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആൾ പറയും ഗബ്ബാൻ, ഗളബുള്ള ആൾ. ഗളബുള്ള ആൾ എന്ന അർത്ഥത്തിൽ എന്തു പറയും? ഗബ്ബാൻ എന്ന് പറയും, ദേഷ്യമുള്ള ആൾ. അഫ്ഷാൻ, അല്ല ദാഹമുള്ള ആൾ. ചബാൻ, അല്ല ചാബുള്ള ആൾ, ക്ഷീണിതനായ ആൾ, ക്ഷീണമുള്ള ആളാ. എന്നതുപോലെ റഹ്മാൻ എന്നാൽ റഹ്മത്തുള്ളവൻ, അവന്റെ സിഫത്താണ് റഹ്മ. റഹീം എന്നാലോ അതിന്റെ അർത്ഥം എന്താ? അവൻ ആ റഹ്മത്ത് തരുന്നവനാണ്. അപ്പൊ റഹ്മത്തുള്ളവൻ മാത്രമല്ല, ആ റഹ്മത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തരുന്നവനും കൂടിയാണ്. അപ്പൊ ഇതാണ് അല്ലാഹു അലം കൂടുതൽ ശരിയായ അർത്ഥം. റബ്ബന വസിഅത കുല്ല ശൈഇ റഹ്മത വ ഇൽമ, സൂറത്തുൽ ഗാഫിറിൽ ആയത്താണ് ഇത്. മലക്കുകളുടെ ദുആ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, എങ്ങനെയുള്ളവനാണ് റബ്ബ്? വസിഅത കുല്ല ശൈഇൻ, അല്ലാഹുവേ എല്ലാത്തിനെയും വിശാലമാക്കിയിരിക്കുന്നു. റഹ്മത വ ഇൽമൻ, നീ വിശാലമായിരിക്കുന്നു നിന്റെ റഹ്മത്ത് കൊണ്ടും ഇൽമു കൊണ്ടും. അള്ളാഹുവിന്റെ റഹ്മത്തും ഇൽമും എത്താത്ത ഒരു സ്ഥലവുമില്ല. അവന്റെ റഹ്മത്തും അവന്റെ ഇൽമും, റഹ്മത്ത് എന്നാൽ അവന്റെ കാരുണ്യം. വകാന ബിൽ മുഅ്മിനീന റഹീമ, അതുപോലെ അള്ളാഹു പറഞ്ഞു വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു മുഅ്മിനുകളോട് റഹീമാണ്, അള്ളാഹു മുഅ്മിനുകൾക്ക് റഹ്മത്ത് കൊടുക്കുന്നവനാണ്. وقال أدول الله سبحانه وتعالى برنو كتب ربكم على نفسه الرحمة كتب ربكم على نفسه الرحمة الله എഴുതി വെച്ചിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു കതബ റബ്ബുക്ക് നിങ്ങളുടെ റബ്ബ് എഴുതി വെച്ചിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു അലാ നഫ്സിഹി അവന്റെ കാര്യത്തിൽ അവന്റെ നഫ്സിൽ അർറഹ്മ റഹ്മത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ അല്ലാഹു അവന്റെ അർശിന്റെ അരികിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത് എഴുതി വെച്ചിട്ടുള്ളതാണ് ഇന്ന റഹ്മത്തി സബഖത് ഗളബി എന്റെ കാരുണ്യം എന്റെ കോപത്തിന് അതിജയിച്ചിരിക്കുന്നു കോപത്തിനേക്കാൾ മുന്നിലാണ് എന്തുള്ളത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉള്ളത് അവന്റെ റഹ്മത്താണ് അവന്റെ ഗളബിനേക്കാളും മുന്നിൽ നിൽക്കുന്നതെന്ന് അള്ളാഹു അവന്റെ അരികിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും ആയത്തുകൾ എന്തിനാണ് അള്ളാഹു റഹ്മത്തുള്ളവനാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ റബ്ബിന്റെ ഈ സിഫത്തുകൾ പഠിക്കുന്നതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ചില ആളുകൾ റബ്ബിനെ കുറിച്ച് പറയാറുണ്ട് അള്ളാഹിനെ കുറിച്ച് ഒരു ശക്തി എന്ന് പറയും ആ ഒരു ശക്തിയുണ്ട് മുകളിൽ എന്നൊക്കെ മുസ്ലിങ്ങളല്ലാത്ത പലരും റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് റബ്ബിന്റെ പല സിഫത്തുകളും അറിയില്ല റബ്ബിന്റെ സിഫത്തുകൾ അവരെ നിഷേധിച്ചു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞില്ലേ എന്താണ് റഹ്മാൻ റഹീം നമുക്കറിയില്ല വമർ റഹ്മാൻ എന്താണ് റഹ്മാൻ നമുക്കറിയില്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതുമ്പോ ഹുദൈബിയ സന്ധിയിൽ എഴുതുമ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല ബിസ്മിക്ക് അള്ളാഹുമ്മ എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞു കറല്ലാഹുവിന്റെ സിഫത്തുകൾ മുശ്രിക്കുകൾ പല സിഫത്തുകളും നിഷേധിച്ചു അള്ളാഹുവിനെ അവർ പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ലെങ്കിലും പല കാഫറുകളും പല സിഫത്തുകളും ഇതുപോലെ തന്നെയാണ് അള്ളാഹു ഒരു ശക്തിയാണ് എന്ന് പറയാം അത് കേൾക്കുമ്പോ എന്താ ഒരു വിശേഷണങ്ങളും ഒരു സിഫത്തും ഇല്ലാത്തവനാണ് റബ്ബ് എന്ന് തോന്നിപ്പോകും അങ്ങനെയല്ല ഇപ്പൊ നോക്ക് നിങ്ങളുടെ റബ്ബ് അവൻ എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും അവൻ ഉദ്ദേശിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരും അവൻ ചിലരെ തൃപ്തിപ്പെടുന്നവരും അവൻ റഹ്മത്ത് ചൊരിയുന്നവനും ഒക്കെയാണ് ഇങ്ങനെയുള്ള എല്ലാ ഖൈറായ സിഫത്തുകളും ഉള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല എങ്ങനെ അല്ലാതിരിക്കും അള്ളാഹിന്റെ പടപ്പുകൾ നോക്ക് അള്ളാഹിന്റെ പടപ്പുകൾക്ക് എന്തൊക്കെ സിഫത്തുകളുണ്ട് അള്ളാഹിന്റെ പടപ്പുകൾ നിസാരരായ റബ്ബിന്റെ പടപ്പുകൾ ഇവർക്ക് ഈ വിശേഷണങ്ങളെല്ലാം നൽകിയ റബ്ബ് സുബ്ഹാനഹു വതആല ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി എല്ലാ സിഫത്തുകളും സമ്പൂർണമായി ഒരു തുല്യനായ ഒരാളും ഇല്ലാത്ത രൂപത്തിൽ ഈ സിഫത്തുകളൊക്കെ ഉള്ളവനാണ് റബ്ബ് അപ്പൊ നോക്ക് പടപ്പുകൾക്കൊരു ഒരുപാട് സിഫത്തുകൾ ഉണ്ടെന്ന് സമ്മതിക്കുക അതെല്ലാവർക്കും അറിയുന്നത് എന്നിട്ട് ആ സിഫത്ത് അള്ളാഹിക്കില്ല എന്ന് പറയുക എല്ലാ ഹൈറായ സിഫത്തുകളും എല്ലാ സമ്പൂർണതയുടെ വിശേഷണങ്ങളും അള്ളാഹുള്ളതാണ് എന്നാൽ പടപ്പുകൾക്കുള്ള ഒരു മോശം സിഫത്തും ഒരു ന്യൂനതയും അള്ളാഹു റബ്ബുൽ ആലമീനിന് ഇല്ല ഇതിനു വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിന്റെ സിഫത്തുകൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് നോക്കൂ അതുപോലെ ഇത് നിഷേധിച്ച ആളുകൾ വന്നു എന്നതും ഇത് പഠിക്കാനുള്ള കാരണമാണ് ഇത് നോക്കൂ അള്ളാഹുവിന്റെ ഇസ്സത്തും അവന്റെ ഹിക്മത്തും അതിനുള്ള തെളിവാണ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇത് വന്നിട്ടുണ്ട് വഹുവൽ അസീസുൽ ഹക്കീം അള്ളാഹു ആരാണ് അസീസുമാണ് ഹക്കീമുമാണ് അവൻ ഇസ്സത്തും ഹിക്മത്തും ഉള്ളവനാണ് അങ്ങേറ്റത്തെ പ്രതാപം അവന്റേതാണ് അവനെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധ്യമല്ല അവൻ ഹക്കീമാണ് അഥവാ നമ്മൾ മുമ്പേ പറഞ്ഞു അവൻ ഹുക്മും അതുപോലെ ഹിക്മത്തും ഉള്ളവനാണ് വിധിയും അവന്റേതാണ് അതുപോലെ യുക്തിയും ഉള്ളതാണ് അവന് നിങ്ങൾക്കറിയുമോ ഒരാറാബിയുടെ അരികിൽ പണ്ടൊരാള് ഒരു താബിഈയോ മുൻഗാമികൾപ്പെട്ട ഒരാൾ ഒരു അറാബിയോട് ഖുർആനൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു അറാബിയോട് അയാളുടെ മുന്നിൽ ആയത്ത് ചോദി എന്താ ആയത്ത് വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിഹുമ ജസാഅ ബിമാ കസബ നകാലൻ മിൻ അല്ലാഹ് വല്ലാഹു ഗഫൂറു റഹീം എന്ന് ചോദി കൈ കട്ടവന്റെ കൈ എന്താക്കുക കട്ടവന്റെയും കട്ടവളുടെയും കൈ മുറിക്കണം എന്നായത് എന്നിട്ട് ആ ആയത്തിന്റെ അവസാനമുണ്ട് ബഹുവൽ അസീസുൽ ഹക്കീം ബഹുവൽ ഗഫൂറു റഹീം എന്ന് ഈ ആൾ ഓതി ഇപ്പൊ ഖുർആൻ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ പറഞ്ഞു അറാബി അറാബിയൻ ഗ്രാമീണനായ അറബിയൻ എന്നാൽ അവർക്ക് അറബി നന്നായിട്ട് അറിയണ്ടാവുന്ന എപ്പോ എന്ത് എങ്ങനെ പറയണം എന്നറിയാം അപ്പൊ അവർ പറഞ്ഞു അല്ല തെറ്റാണ് അങ്ങനല്ല ആയത് എന്ന് പറഞ്ഞു ബഹുവൽ അസീസുൽ ഹക്കീം എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം എന്താണ് ഖുർആൻ നിഷേധിക്കുകയാണോ എന്ന് പറഞ്ഞു ഓതിയ ആൾ പക്ഷെ അയാൾ ഉറച്ചുന്നു ഇപ്പൊ ഖുർആൻ നോക്കുമ്പോ എന്താ ഉള്ളത് ഓലെ അസീസുൽ ഹക്കീം എന്നുള്ളത് ആറാബി അറിഞ്ഞിട്ട് പറഞ്ഞല്ല എന്നിട്ട് ആറാബി പറഞ്ഞു അതങ്ങനെ വരുള്ളൂ കാരണം എന്താ ഇത് അസ്സ വഹകം ഖത വൈദ ഗഫറ വറഹിം ലം യഖത അല്ലാഹു കൈമുറിക്കാനാണ് ഇവിടെ കൽപ്പിച്ചത് അപ്പൊ അവൻ ഇത് ഗഫറ വറഹിം അവൻ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്താൽ ലം യഖത മുറിക്കില്ല അവൻ അജീസും ഹക്കീമും ആയതിനാൽ എന്ത് ചെയ്യും, കഥ മുറി, കാരണം അവിടെ അതാണ് യോജിച്ചത്. അപ്പൊ ഇയാൾ എന്താണ് അയാളുടെ ഫിത്രത്തിൽ നിന്ന് പറഞ്ഞതാണത്. പക്ഷെ ഖുർആൻ ആയത്തിൽ എന്താണ്, അങ്ങനെ തന്നെയാണ്, രാജ്ദവഹകം ഖത ഫദഗഫറഹിം ലം യഖത. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്സത്തും അവന്റെ ഹിക്മത്തും അവൻ അജീസുമാണ് ഹക്കീമുമാണ്. ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത തഫ്സീർ പറയാം. അല്ലാഹു തആല ആലമ സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.